ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ പറഞ്ഞാൽ ധ്യാന കേന്ദ്രങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ അധികമുള്ളൊരിടം. ദേവാലയങ്ങൾ, അത് ക്ഷേത്രമായിരുന്നാലും പള്ളിയായിരുന്നാലും പ്രാർത്ഥനാലയങ്ങളുടെ ഒരു നിറവ് ഉള്ള സ്ഥലം. പിന്നെ നമ്മള് അഭ്യസ്ത വിദ്യരായിട്ട് നമ്മൾ അഭിമാനിക്കുന്നു, അത് നമ്മൾ കൊട്ടി ഘോഷിക്കാറുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൊച്ചു കേരളത്തിൽ ഈ പ്രകൃതി ഭംഗിയുള്ള ഈ സ്ഥലത്ത് സാമൂഹ്യ തിന്മകൾ, ഈ ആത്മീയത നമ്മൾ പുറമേ കാണുന്നെങ്കിലും ഇപ്പൊ ആത്മഹത്യ, മദ്യത്തിന്റെ പ്രയോഗം, അല്ലെങ്കിൽ ഇപ്പോ മാഡം വെളിപ്പെടുത്തുന്ന ഈ ഒളിവിലിരിക്കുന്ന സത്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വലിയ വിപത്ത് ആയ ലഹരി പദാർത്ഥങ്ങളുടെ പ്രയോഗം, അതെങ്ങനെ നമ്മൾ ന്യായീകരിക്കും? തിന്മയുടെ ശക്തികൾ ഇവിടെ
കുറച്ച് കൊല്ലങ്ങൾക്ക് പുറയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നും മദ്യത്തിന്റെ ഉപയോഗത്തിൽ നമ്മൾ മുൻപന്തിക്കാരായിരുന്നു. മലയാളിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും മദ്യമില്ലാതെ ഒരു സെലിബ്രേഷൻ ഇല്ല എന്നൊരു കൾച്ചറിൽ നിന്ന് മാറി യുവതലമുറ ഇന്ന് മറ്റ് ലഹരി വസ്തുക്കളിലേക്ക് അഡാപ്റ്റബിൾ ആയി. അതിന് ഞാൻ കാണുന്ന ഒന്ന് രണ്ട് കാരണങ്ങളെന്ന് പറയുന്നത്, നമ്മൾക്ക് വല്ലാത്തൊരു സംഘർഷം, മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയില്ല. പലപ്പോഴും നമ്മൾ നോക്കുമ്പം പുറമേ നമ്മൾ വളരെ വിദ്യാഭ്യാസം ഉള്ളവരെന്ന് വിശ്വസിക്കുമ്പോൾ പോലും,
അതെ,
എന്തുകൊണ്ടും വിദേശീയ രീതികളെ ഏറ്റവും കൂടുതൽ കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് നമ്മളുടേത്. അത് നല്ലതും ചീത്തയും. നല്ലതും നമ്മൾ വേഗം പഠിച്ചെടുക്കാറുണ്ട്, അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളും. പക്ഷേ ഇന്നത്തെ ഈ ജീവിത ശൈലി, പ്രത്യേകിച്ച് യുവതലമുറ, അവർ വല്ലാത്ത മാനസിക സംഘർഷത്തിലാണ്. ഒരു ഒറ്റപ്പെടൽ കുടുംബങ്ങളിൽ അനുഭവപ്പെടുന്നു. ഇന്ന് നമുക്ക് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞുള്ള കൾച്ചറേ ഇല്ലാതായി കഴിഞ്ഞു. ഇപ്പം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ അവരേതെങ്കിലും കാര്യങ്ങളിലൊക്കെ പുറത്ത് വളരെ ബിസിയാണ്. ഈ തിരിച്ചെത്തുന്ന കുഞ്ഞുങ്ങൾ, ഞാൻ തന്നെ പേഴ്സണലി വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അമ്മ കുട്ടിയോട് പറയുന്ന ഒരു വാക്ക്, തിരിച്ചെത്തുമ്പം ഡോർമാറ്റിൻ്റെ താഴെ താക്കോലുണ്ട്, എടുത്ത് അകത്ത് ഫ്രിഡ്ജിന്ന് ഭക്ഷണം മൈക്രോവേവിൽ ചൂടാക്കി കഴിച്ചോളുക. ഇന്ന് പണ്ടത്തെ പോലെ നിറയെ കുഞ്ഞുങ്ങളില്ല, ഒന്ന് അല്ലെങ്കിൽ കൂടിപ്പോയാൽ രണ്ട്. ഈ രണ്ട് കുഞ്ഞുങ്ങളും സ്കൂളിൽ നിന്ന് തന്നെ ട്യൂഷന് പോവുക.
ഇപ്പൊ
പല കോമ്പറ്റീഷനാണ് നമുക്ക്.
പിന്നെ
ഈ കോമ്പറ്റീഷന് പുറകെ പോകുമ്പോൾ കുഞ്ഞിന് പണ്ടത്തെ പോലെ തിരിച്ചെത്താനോ സ്കൂൾ കഥകൾ അമ്മയോട് പറയാനോ മുത്തച്ഛനോടോ മുത്തശ്ശിയോടോ പറയാനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാനോ, നമ്മളുടെ മിറ്റത്ത് കളിക്കാനോ കൂട്ടുകൂടാനോ, അങ്ങനെയുള്ള ഒന്നിനും ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ല. നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ ഒന്നും കഴിക്കാത്ത ഈ കുഞ്ഞ് തൊട്ടടുത്ത ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തിന്നൊന്ന് വരുത്തി ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഓടുക. അത് കഴിയുമ്പം മ്യൂസിക്കോ ഡാൻസോ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക്. കോമ്പറ്റീറ്റീവ് ഒരു മൈൻഡ് നമ്മൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് അവന് കേപ്പബിൾ ആണെങ്കിലും അല്ലെങ്കിലും അടിച്ചേൽപ്പിക്കുക.
അപ്പൊ
ഈ കൊച്ചു വളരുന്നത് തന്നെ നമ്മളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന പ്രായത്തിൽ തന്നെ വല്ലാത്ത ഒരു മാനസിക സംഘർഷത്തിലാണ്. ഒരു മെക്കാനിക്കൽ ലൈഫ് സ്റ്റൈലിലാണ് ഈ കുഞ്ഞ് വളരുന്നത് തന്നെ. ഈ കുട്ടി കുറച്ചൊരു കോളേജ് ലെവലിലൊക്കെ എത്തുമ്പം അവൻ്റെ ഉള്ളിൽ നമ്മളോടെല്ലാം വല്ലാത്തൊരു അമർഷമുണ്ട്. അവനെ ഒന്നും കറക്റ്റ് ചെയ്യുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല. കാര്യം ഒരിക്കലും ഒരു കുഞ്ഞ് അനുഭവിക്കേണ്ട ബാല്യകാല പ്ലഷേഴ്സ് ഒന്നും അനുഭവിച്ചല്ല ഈ കുഞ്ഞ് വളരുന്നത്.
കുടുംബത്തിലുള്ള പരസ്പര ബന്ധങ്ങള്,
കുഞ്ഞു പ്രായത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ തിരിച്ചെത്തുമ്പോൾ കഥ പറയാൻ ആളുണ്ടായിരുന്നു, അത് നമ്മളുടെ ദൈവവിശ്വാസ പ്രകാരമുള്ള മതപരമായ കഥകളായിരിക്കാം, മറ്റെന്തെങ്കിലും കഥകളായിരിക്കാം, മുത്തശ്ശി കഥകളായിരിക്കാം, ഇതൊന്നും പറയാനും ആളില്ല. ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറയാനുള്ള കേൾക്കാനുള്ള ആളും ഇല്ല. അപ്പോൾ വളരെ മെക്കാനിക്കൽ ഫിക്സ് ചെയ്ത ഒരു ചാർട്ട് ചെയ്ത ഒരു പ്രകാരമുള്ള ഒരു ലൈഫ് സ്റ്റൈലില് ഇവന് മറ്റൊന്നും ചിന്തിക്കാനില്ല. ഈ കുട്ടിയെ കാത്തിരിക്കുന്ന ഒരു അങ്ങേത്തലമുണ്ട്, അങ്ങേപ്പുറം. ഇതിൻ്റെ മറുപക്കം നിൽക്കുന്ന ആൾക്കാർ നൺ അതർ ദാൻ ഇതൊക്കെ വിൽക്കുന്ന മാഫിയാണ്. ഈ സംഘർഷം, മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഇവരെ തേടി നിൽക്കുന്നവർ അവരാണ്. അവർക്ക് ഏറ്റവും നല്ല ഒരു തുറപ്പാണ് ഈ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ഈ ഡിസ്റ്റർബ്ഡ് മൈൻഡിൻ്റെ ഉടമയായ കുട്ടി, പ്രത്യേകിച്ച് കോളേജ് ലെവലിലെത്തിയ കുഞ്ഞുങ്ങൾ. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടായി എന്നൊരു ബോധമുണ്ട്. സ്കൂളിലുള്ളിടത്തോളം പിന്നെയും ഒരു പരിധി വരെ അവരെന്തൊക്കെയോ ചില നിയമങ്ങളുടെ പിടിയിലാണ്. കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചാൽ കിട്ടും. കോളേജിലെത്തുമ്പോഴേക്കും ഇറ്റ്സ് ഗോൺ ബിയോണ്ട്, നമ്മളുടെ കൺട്രോളിൽ നിന്നൊക്കെ പോയി, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ വരുന്നു. അടുത്തത് നമ്മളുടെ പേരൻസ് ചെയ്യുന്ന മറ്റൊരു തെറ്റ് ഞാൻ മനസ്സിലാക്കിയത്, കുറേ ഫാമിലിയെ കൗൺസിൽ ചെയ്തതെന്ന് മനസ്സിലാക്കിയത്, പേരൻസ് പലപ്പോഴും കുഞ്ഞ് അർഹിക്കുന്നതിലധികം പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്.
അതെ അതെ,
മുമ്പൊക്കെ ഒരു വിഷുവിനോ അല്ലെങ്കിൽ ഒരു ഓണത്തിനോ അല്ലെങ്കിൽ ഒരു ക്രിസ്തുമസിനോ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി ഗ്രാൻഡ് പേരൻസോ അല്ലെ വീട്ടിൽ വരുന്ന ഗസ്റ്റോ കൊടുത്തിരുന്നത് പോകെ, ഇപ്പം എന്തിനും ഏതിനും ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ ഈ പേരൻസിന് കൊടുക്കാനുള്ളത് മറ്റൊന്നുമല്ല, സമയവുമല്ല, അവരുടെ സ്നേഹവുമല്ല, കറൻസിയാണ്. ആ കാശ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു തീർത്തു എന്നുള്ള ഒരു മട്ടാണ്. കയ്യിൽ ആവശ്യത്തിനധികം കാശ് കിട്ടുന്ന ഈ കുഞ്ഞ് ഇതുപോലെ കാത്തിരിക്കുന്ന ചില ഈവിൾ പവറിന്റെ മുമ്പിൽ ചെന്ന് പറ്റുമ്പം അവർ കൃത്യം അത് യൂസ് ചെയ്യും. ഈ കാശിന്റെ ഉപയോഗം അവർക്കുണ്ട്. ഈ കുഞ്ഞിന് വേണ്ടത് ഈ ഒറ്റപ്പെടലിൽ നിന്നുള്ള ഒരു രക്ഷയാണ്. ഒരു സ്കൂളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പലപ്പോഴും എങ്ങനെ ഡ്രഗ് എത്തിപ്പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു പഠനം നടത്തി. ഒരാളെ കണ്ടെത്തിയാൽ മതി, അവർ ഈ സപ്ലയേഴ്സ് ഒരാളെ കണ്ടെത്തുക. ആ ആളെ കണ്ടെത്തുന്നത് എവിടെയും ആകാം, പുറത്ത് എവിടെയും ആകാം, ഇൻസ്റ്റിറ്റ്യൂഷനിലല്ല. ഈ ഒരാളെ ഇവർ പല രീതിയിലുള്ള സാധനങ്ങൾ കൊടുത്ത് പ്രലോഭിപ്പിക്കും. ഒരു പക്ഷേ ഒരു കോസ്റ്റ്ലി മൊബൈലായിരിക്കാം, കുറേയധികം സാമ്പത്തികമായി ഇത്തിരി പിന്നോക്കം നിൽക്കുന്ന ഒരു പയ്യനാണെങ്കിൽ അവന് പണമായിരിക്കാം, അല്ലെങ്കിൽ വസ്ത്രമായിരിക്കാം, അല്ലെ അവൻ ആഗ്രഹിക്കുന്ന മറ്റെന്തുമായിരിക്കാം. ഒരു പക്ഷേ ഒരു ഗിറ്റാറ്, എനിക്കൊരു ഗിറ്റാർ വേണമെന്ന് വളരെ കാലമായ ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ അവൻ എത്തിച്ച് കഴിയുമ്പം അവൻ്റെ ആ വീക്ക് പോയിന്റിനെ അവർ ചൂഷണം ചെയ്യും. അവന് കുറച്ച് ഡോസ് കൊടുത്ത് അവനെ ഒരു ചെറിയ തോതിൽ മിനിമം ഡോസ് കൊടുത്ത് ഒരു സുഖകരമായ ഒരു ബബിൾസിൻ്റെ ഇടയിൽ അലയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും കിട്ടിക്കഴിയുമ്പം ഇവൻ അത് ഇഷ്ടപ്പെട്ടു. ഇവൻ വല്ലാത്ത ഒരു നല്ലൊരു ലോകത്താണ്, എൻ്റെ ആവശ്യങ്ങൾ ആരോ നടത്തി തരുന്നു, എനിക്കിങ്ങനെയൊരു നല്ലൊരു ഫീല് കിട്ടുന്നു. അതെ, ഇവൻ എന്ത് ചെയ്യും? പിന്നെ ഇവർ പറയുന്ന എന്തോ അവന് ദൈവവാക്കാം. ഇവനെയാണ് അവർ ഭാവിയിൽ ഒരു പെഡലറായി യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനുള്ള എല്ലാ മെത്തേഡ്സും അവൻ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. ഈ വ്യക്തി കുട്ടിയെന്ന് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും ഇതൊരു ഏർലി ട്വൻറ്റീസോടെ നിൽക്കും ഈ ഒരു ഗ്രൂപ്പ്. ഒരു ടീൻസിൽ തുടങ്ങി ഒരു ട്വൻറ്റി ഫൈവിന് മുകളിലേക്കൊന്നും പോകുന്ന ആൾക്കാർ അത്രയും ഡ്രഗ് കൺസ്യൂമേഴ്സ് അല്ല, വളരെ അപൂർവമാണ്. ഈ ഒരു ഏജ് ഗ്രൂപ്പിനെയാണ് അവർക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നത്. യെസ്, 22-24 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോടകം അവൻ ഈ ഗ്യാങ്ങിൽ പെട്ടിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട് ടു ഇൻഫ്ലുവൻസ്, അവനെ കിട്ടാൻ ഇത്തിരി പാടാണ്. ഈ ഏജിലാണ് ഇവനെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റുന്നത്. ഇവനോട് പല മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കും. നിന്റെ ഇവനെ കുറേ നാൾ അവർ ഒബ്സർവ് ചെയ്യും. അവൻ്റെ കൂട്ടുകാരാരാണ്, ഏതൊക്കെ ഗ്യാങ്ങിലാണ് ഇവൻ മൂവ് ചെയ്യുന്നത്, ഇതിൽ പണക്കാരാരാണ്, മാനസികമായി സംഘർഷമുള്ളവരാരാണ്, ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള ഇവനോട് പറഞ്ഞു കൊടുക്കും. ഇവൻ പോലും അറിയുന്നില്ല ഇവൻ ഇവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഏറ്റവും വലിയ ചതിക്കുഴിയിൽ കൊണ്ടുപോയി വിടുകയാണെന്നുള്ള ഇവൻ അറിയുന്നില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരുപക്ഷെ ചെയ്യില്ല. പക്ഷെ ഇവനോട് പറയുന്നത് നീ നിന്റെ കൂട്ടുകാരനെ ഇവൻ അടുത്ത ഡോസ് വേണമെന്നുള്ളപ്പം ഇവർ പറയും, ഇനി ഡോസ് തരണേ നീ രണ്ട് പാക്കറ്റ് വിൽക്കണം, അല്ലെ രണ്ട് ഡോസ് ഇനി ഒരാൾക്ക് കൊടുക്കണം, എങ്കിൽ രണ്ടിന് ഒന്ന് ഫ്രീ എന്നുള്ള മുറയ്ക്ക് ഞാൻ നിനക്ക് നിന്റെ ഡോസ് ഫ്രീ ആയി
തരാം.
ദിസ് ഈസ് ഹൗ ദേ സ്റ്റാർട്ട് ദ മാർക്കറ്റിംഗ്. ഈ ആള് അടുത്ത ആൾക്ക് കൊടുക്കും, അടുത്ത ആള് അടുത്ത ആൾക്ക് കൊടുക്കും, ഇത് ക്യാമ്പസിലേക്ക് എത്തിപ്പറ്റി. അതൊരു വലിയ ശൃംഖലയായി തീരുകയാണ്. പല രീതിയിൽ അവരത് മുതലെടുക്കും. ഏത് രീതിയിലും ഈ കുട്ടിയെ കൊണ്ട് അവരുദ്ദേശിക്കുന്ന എന്ത് കാര്യങ്ങളും, അത് ചിലപ്പം ചില വീഡിയോ ക്ലിപ്പിംഗ് എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ ചെയ്യാനായിരിക്കാം. ഈവൻ നമ്മളുടെ രാജ്യം തകർക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും ഒരു ബോംബ് ഇംപ്ലാന്റ് ചെയ്യാനോ പല കാര്യങ്ങൾക്കും ഈ വ്യക്തിയെ ഉപയോഗിക്കും. കാര്യം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ട്രംപാണ് ഈ കാരിയർ.
പ്രാദേശിക സഭ, കേരളത്തിലെ സഭ 3 പതിറ്റാണ്ടോളം അതിലും മുന്നേ തന്നെ മധ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് കൂടുതൽ വ്യാപൃതമായിരിക്കുന്നത്. കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ ഒരു ഓഫീസ് തന്നെ മധ്യവിരുദ്ധ സമിതി എന്നുള്ളതാണ്. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ സഭാതലത്തിൽ ഇങ്ങനെയുള്ള ഈ ഡ്രഗ് അബ്യൂസ്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവബോധം വരാത്തതാണോ, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ?
അല്ല, ഞാനത് എൻ്റെ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കിയിരിക്കുന്നത്, നമുക്കിപ്പോഴും നമ്മളുടെ സൊസൈറ്റിയിലെ ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് എത്രയുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. നമ്മളിപ്പോഴും കരുതുന്നത് മദ്യം അതാണ് ഏറ്റവും വലിയൊരു സോഷ്യൽ ലീവിലെന്നാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ളത് ഇതുവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പല സോഷ്യൽ മീഡിയയിൽ കൂടി ന്യൂസ് വരുമ്പോഴും നമ്മൾ അന്നേരത്തേക്ക് കേൾക്കുന്നു, പക്ഷേ എൻ്റെ വീട്ടിൽ അത് എത്തിയിട്ടില്ല എന്നുള്ളൊരു ധാരണയിലാണ് പലരും. അത് ഇപ്പോഴും നമ്മളുടെ പള്ളികളിലായിക്കോട്ടെ, മറ്റ് മതത്തിൻ്റെ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, ഏത് വല്ലാതെ ലഹരി വസ്തുക്കളുടെ പിടിയിലേക്ക് നമ്മളുടെ യുവതലമുറ അകപ്പെട്ട് കഴിഞ്ഞു നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ വളരെ വളരെ അപ്പുറം എന്നുള്ളത് നമ്മൾ ബോധവാന്മാരായിട്ടില്ല. ഒരു പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലഹരി വസ്തുക്കളിൽ മദ്യത്തിനേക്കാളും കൂടുതൽ ഇത് കൂടുതൽ ഡാമേജ് സൃഷ്ടിക്കുന്നു, കൂടുതൽ ക്രിമിനൽസിനെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇതുവഴിയെ ഇതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു എന്നുള്ളൊരു ധാരണ എത്തിക്കഴിയുമ്പം അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം.
ഇപ്പം മാഡം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നാ അങ്ങൊരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും ഈ നേരിടേണ്ടി വരുന്ന എതിർപ്പുകൾ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ഭയന്നാണോ സഭാതലത്തിൽ നിന്ന്
ആവാൻ സാധ്യതയില്ലാതില്ല. ഇപ്പം മദ്യമെന്ന് പറയുന്ന ഒരു സാധനം പൊതുവെ അതൊരു നമ്മളിപ്പോൾ ഏതൊരു സ്റ്റോറിൽ കയറി ചെന്ന് കഴിഞ്ഞാലും മറ്റൊരു പ്രോഡക്റ്റ് എടുക്കുന്ന പോലെ ഇതിനായിട്ടുള്ള ഔട്ട്ലെറ്റ്സുകൾ അവൈലബിൾ ആണ്. വേറെ ഡ്രഗ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, അതിനെ തേടി അതിരിക്കുന്ന സ്ഥലത്ത് പോകണം, പല ഇരുട്ടറകളിലും ചെന്ന് പറ്റിയാലേ ഇതിന്റെ ആക്സസ് ഉള്ളൂ. അതൊരു വല്ലാത്തൊരു പ്രോസസ്സാണ്. അങ്ങോട്ടുള്ള റീച്ച് പലപ്പോഴും നമുക്ക് അറിയുന്നില്ല. ഇത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി അതിനെ തേടി പോകുന്നത് പലപ്പോഴും നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന ഒരു അപകടമാണ്. അതിന്റെ റിയാക്ഷൻസ് വളരെ മോശകരമായിരിക്കും. കാര്യം അതിന് പുറകിലുള്ള പവറ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വളരെ അപ്പുറത്താണ്. ചിലപ്പോൾ ഇത് പറയുന്ന ആൾ അടുത്ത നാൾ ഉണ്ടായില്ല എന്ന് വരാം, ഒരു അപകട മരണമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ മറ്റെന്തെങ്കിലും ബ്ലാക്ക്മെയിലായിരിക്കാം. നമ്മളെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോവുകയോ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, പക്ഷേ ഇതൊക്കെ വളരെ സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്.
എന്റെ മനസ്സിൽ തന്നെ മാഡം ഇത് പറയുമ്പോൾ ഒരു ഭീതി ഉയരുന്നതാണ്. അങ്ങൊരു വനിത എന്നുള്ള നിലയിൽ ഇതിനെ കുറിച്ച് സംസാരിക്കുകയും ഇതിൻ്റെ ഒരു പ്രയോക്താവായി നിൽക്കുക മാത്രമല്ല, ആക്ച്വൽ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലത്തേക്ക് ധൈര്യപൂർവ്വം ചെല്ലുമ്പോൾ അങ്ങേക്ക് എന്തെങ്കിലും സംരക്ഷണം ലഭിക്കാറുണ്ടോ സമൂഹത്തിൽ നിന്നോ?
ഇല്ല, എന്നെ എല്ലാരും പിന്തിരിപ്പിക്കാറേ ഉള്ളൂ.